നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ഷാനി പി മാത്യു, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം, താങ്ക് യു.
ഷാനി, എന്തായാലും കോവിഡ് ബാധ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച ഡൽഹിയിലാണ് ഷാനി ഉള്ളത്. ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ. ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഈ വാർത്തകൾ, ഡൽഹിയിലെ വാർത്തകൾ കാണുന്ന ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളും അതുപോലെ തന്നെ ഞങ്ങളെ ഒരുപാട് ഭീതിയിലാഴ്ത്തുന്ന വിധമായിരുന്നു അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ അനുഭവം ഒന്ന് വിവരിക്കാമോ?
ഏപ്രിൽ ആദ്യത്തെ ആഴ്ചകളിലാണ് ഞങ്ങൾ വീണ്ടും കോവിഡിലേക്ക് തിരിയത്. എൻ്റെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കോവിഡ് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റലാക്കിയായിരുന്നു. അങ്ങനെ ആ ഒരു പേഷ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ഇനിഷ്യലി അത്രയും പ്രതീക്ഷയില്ല. പക്ഷേ അതിനുശേഷം ഉള്ളൊരു മലവെള്ളപ്പാച്ചിൽ എന്ന്, ശരിക്കും ഇവിടെ ഡൽഹി ഹൈക്കോടതി വിശേഷത്തോട് സുനാമി എന്ന ഒരവസ്ഥയിലേക്ക് തന്നെ പോയി എന്ന് വേണം പറയാം. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെല്ലാം നിറഞ്ഞു. കൊടുക്കാൻ പറ്റുന്ന ബെഡുകളെല്ലാം മാക്സിമം ഇട്ടതിന് ശേഷവും രോഗികളുടെ ഒരു ഒരു ഭയങ്കര തള്ളിക്കയറ്റം പോലെയാണ് കണ്ടത്. അത് ഒരു ഒരാഴ്ച ഉണ്ട്, എനിക്ക് നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെല്ലാം തന്നെ, ഡെയിലിയുള്ള എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് നിറഞ്ഞ് കവിയുന്നൊരവസ്ഥ വന്ന്. ബെഡിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈന്, ഇങ്ങനെ ആൾക്കാരിങ്ങനെ, ഐ മീൻ പുറത്തെ റോഡ് വരെ ഇങ്ങനെ അവരുടെ ക്യൂ പോകുന്നതും അതുപോലെ ആംബുലൻസുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുക അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി, കാരണം ആ എമർജൻസി ഞങ്ങളുടെ കാഷ്വാലിറ്റി ഫുള്ള് നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ നമ്മുടെ വാർഡിലേക്ക് വന്ന രോഗികളെന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഓക്സിജൻ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഒരു വെള്ളം കുടിക്കാൻ പോലും അവർക്ക് ഓക്സിജൻ മാറ്റാൻ പറ്റാത്ത അത്രയൊരു ഒരു തീവ്ര അവസ്ഥയിലുള്ള രോഗികളെ അത് പിന്നീട് കണ്ടത്.
ആരോഗ്യ പ്രവർത്തകൻ അല്ലേ അവിടെ ഡൽഹിയിലെ ആ ആശുപത്രിയിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്ന ആളാണല്ലോ ഷാനി. അപ്പൊ അവിടെ ആ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷാനിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇപ്പൊ ഷാനി ഒരുപാട് കോവിഡ് ബാധിതരെ നോക്കേണ്ടി വന്നോ? മുൻപിൽ കിടന്ന ആളുകൾ ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥ നേരിൽ കാണേണ്ടി വന്നോ? എങ്ങനെയായിരുന്നു?
കഴിഞ്ഞ വർഷം ഒത്തിരി ഒരു 500 മേഖലയിലുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒത്തിരി മരണങ്ങളും ഒക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു സെക്കൻഡ് വേവിൽ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം അത് വളരെ വലുതായിരുന്നു. അത് ഇപ്രാവശ്യം ഒരു മെന്റൽ ട്രോമ ഉണ്ടായി എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. കാരണം മുന്നിൽ വരുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ഒരേപോലെ ക്രിട്ടിക്കൽ, എല്ലാവർക്കും ഒരേപോലെ തന്നെ നമ്മൾ ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട ഒരവസ്ഥ. പക്ഷെ അതിന് തക്ക സംവിധാനങ്ങൾ നമുക്കില്ല. നമ്മുടെ മുന്നിൽ അത്രയും സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം പേഷ്യൻസ് മരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ തുടർച്ചയായിട്ട് ഫോൺ കോള്, ഈ ഓക്സിജൻ എങ്ങനെ പ്രവർത്തിക്കും, പലരും വീഡിയോ കോൾ ചെയ്തിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്ന ഓക്സിജൻ എങ്ങനെ പ്രവർത്തിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ പലതും ഒക്കെ ഓക്സിജൻ തീർന്നിരിക്കുന്ന അവസ്ഥ, എന്നിട്ട് പേഷ്യൻസ് അവിടെ വീട്ടിൽ കിടന്നുകൊണ്ട് ശ്വാസം വലിക്കുന്നു. അപ്പം ഇതും കാണണം, നമ്മൾ റിയാലിറ്റിയിൽ നമ്മുടെ പേഷ്യൻസ് നമ്മുടെ മുന്നിൽ വരുന്നത് കാണണം. എൻ്റെ കൂടെ തന്നെ നമ്മളെ വിളിച്ച് ഹോസ്പിറ്റൽ ബെഡിന് വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒട്ടും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു, എനിക്ക് ഒരു തരത്തിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരോട് എന്താ പറയുക, സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരിക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തായിരിക്കും നമ്മളറിയും, നമ്മളോട് ആ വിളിച്ച് തിരക്ക് ആർക്ക് വേണ്ടി അവർ ബെഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ആ ആൾ മരിച്ചു എന്നുള്ള അതൊക്കെ കേട്ട് ശരിക്കൊരു 3-4 ദിവസം ശരിക്കും നല്ല മെന്റൽ ട്രോമയിൽ കൂടെ കടന്നുപോയി എന്ന് തന്നെ പറയാം. ഈ രോഗികളെ നമ്മുടെ കൺമുന്നിൽ നിന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥ ഒരു വളരെ ഇതായിരുന്നു.
ഓക്കെ, ഇപ്പം ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു അനുഭവമാണ് ഇപ്പോൾ ഷാനി പങ്കുവെച്ചത്. അതുപോലെ തന്നെ ആയിരിക്കണമല്ലോ അല്ലെ ഓക്സിജൻ ഷോർട്ടേജ് വന്നൊരവസ്ഥ ഹോസ്പിറ്റലിൽ ഉണ്ടായോ? ഷാനി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായോ? അത് എത്രത്തോളം അത് കണ്ടു നിൽക്കേണ്ട ഒരവസ്ഥ വന്നു? എത്രത്തോളം ക്രിട്ടിക്കൽ ആയിരുന്നു ആ ഒരു സാഹചര്യം?
ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 1500 ബെഡ് ഹോസ്പിറ്റൽ എന്നാണ് അവിടെ കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു 500 ബെഡിലായിരിക്കണം കൃത്യമായ ഓക്സിജൻ, ഫുൾ ഓക്സിജനും അല്ലെ വെന്റിലേറ്ററും എല്ലാം കൂടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വരുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള പേഷ്യൻസ്. അപ്പം 1000 പേഷ്യൻസ് വരണം, 1000 പേഷ്യൻസും ഒരേപോലെ ഓക്സിജൻ വേണം അല്ലെങ്കിൽ വെന്റിലേറ്റർ വേണം, ആ ഒരു അവസ്ഥയിലാണ്. ഒരു ദിവസം എൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടിയാണ്. ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ, അവർക്ക് ഒരു പെട്ടെന്നൊരു അലാറം വന്നു എന്നൊരു മെസ്സേജ് കൊണ്ട് കാണിക്കുക. ആ മെസ്സേജിനകത്ത് കാണിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ഹെൽത്ത് മിനിസ്റ്റർ, ഡൽഹിയുടെ ഹെൽത്ത് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും അവർ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഹോസ്പിറ്റൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഓക്സിജൻ തീരാൻ പോവുകയാണ്, അപ്പൊ അവര് സെൻട്രൽ ഗവൺമെന്റ് ഒരു അപ്പീൽ പോലെയാണ് ഇങ്ങനെ കൊടുത്തിരുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് കാണുന്ന ഞങ്ങളുടെ രോഗികളുടെ ആൾക്കാരും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പേഷ്യന്റ് കെയർ ചെയ്യുന്ന സമയത്ത് തന്നെ പേഷ്യൻസിന്റെ അറ്റൻഡേഴ്സിനെയും അറ്റൻഡ് ചെയ്യുന്ന സമയം, ആ സമയത്ത് താഴെ നിന്ന് വീണ്ടും അലാറം വന്നു, ഓക്സിജന്റെ പ്രഷർ കുറയാൻ പോവുകയാണ്, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ നമ്മുടെ പോർട്ടബിൾ സിലിണ്ടറുകളുണ്ട്, അതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്നു, അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം കാലിയായിട്ടിരിക്കുന്നു, അത് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നു. ആകെ ഈ രണ്ടോ മൂന്ന് സ്റ്റാഫുകൾ നമ്മൾ ഈ രാത്രി പേഷ്യൻസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നവർ, നമ്മൾ പേഷ്യൻസിനെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച്. ആ എല്ലാത്തരം പാനിക് സിറ്റുവേഷനിൽ വളരെയധികം പാനിക്കുക, കാരണം നമ്മുടെ മുന്നിൽ വെച്ച് പേഷ്യൻസിന് എന്തെങ്കിലും ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു തുല്യ ആ രംഗം കാണുക എന്ന് പറയാം. ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് അവിടെ പുറത്ത് മീഡിയാസും ആളുകളും എണ്ണം കൂടി, പോലീസ് പട്ടാളം, ഇങ്ങനെ വലിയൊരു പാനിക് സിറ്റുവേഷനിലേക്ക് പോയി. ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ഒരു മാനസിക സംഘർഷം ഭയങ്കര ഇതായപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു ഓക്സിജന്റെ ഒരു ലഭ്യത അവിടെ ഉണ്ടായി. ജസ്റ്റ് ഒരു നമ്മളിലെ നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോയി എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതാണ് എന്റെ മുന്നിൽ ഉണ്ടായ ഒരു ആദ്യത്തെ അവസ്ഥ. അത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഓക്സിജന്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അതിനുശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ അലാറം ഉണ്ടായി, എസ് ഒ എസ് അലാറം അടിച്ചു ഇതുപോലെ. പക്ഷെ അതൊരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അവരത് മാനേജ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടി പെട്ടെന്ന് ഓക്സിജനുകൾ അറേഞ്ച് ചെയ്തു, പേഷ്യൻസും പാനിക്കായി. അതാണ് വലിയൊരു
ഇപ്പൊ ഒരു ഹെൽത്ത് വർക്കർ. ഇപ്പൊ എനിക്കറിയാം PPE കിറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ മണിക്കൂറുകൾ നിൽക്കുന്ന അവസ്ഥയാണല്ലോ, അതും ഒരു മഹാമാരിയെ ചെറുക്കാൻ വേണ്ടി. അപ്പോ വീട്ടില് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാകാം, അപ്പോ അസുഖം വരാതിരിക്കാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നിങ്ങൾ എടുക്കണം. ഈ PPE കിറ്റ് ധരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. ഇത് ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നി, ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയോ?
ആ ഈ കഴിഞ്ഞ വർഷം മുതൽ ചെയ്യുന്നതുകൊണ്ട് PPE കിറ്റുമായിട്ട് നമ്മൾ കുറച്ച് യൂസ്ഡ് ആയായിരുന്നു. പക്ഷേ ചില സമയത്ത് സംഭവിച്ചു വെച്ചാൽ ഈ PPE കിറ്റ് നമ്മുടെ സൈസിനുള്ള ചിലപ്പോൾ കിട്ടത്തില്ല. അത് വളരെ വലിയൊരു പോരായ്മ. നമ്മൾ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇന്നും നമുക്ക് എന്താ പറയുക ഒരു നീതീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ കിട്ടുന്നത്. കാരണം നമ്മുടെ സൈസിനുള്ള PPE കിറ്റ് വരത്തില്ല. അപ്പം നമ്മളത് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് വളരെ ടൈറ്റായിട്ടിരിക്കും, നമുക്ക് കൈയൊക്കെ അനക്കണമെങ്കിൽ ഒരു നമ്മളത് വലിച്ചു കീറാൻ തന്നെ തോന്നും. ഒന്നാമത് അതിനകത്തെ ചൂട്, അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ട്. പിന്നെ ആ ഈ കുടുംബം നമ്മൾ ഈ ചില സമയത്തെങ്കിലുമൊക്കെ PPE കിറ്റുകളൊക്കെ കീറിപ്പോയിട്ട് നമ്മുടെ പേഷ്യൻ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരിക്കും, പക്ഷെ നമുക്ക് വിട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പേഷ്യൻ്റ് പ്രയോറിറ്റി എന്നും നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റികൾ എപ്പോഴും സൈഡിലേക്ക് മാറ്റി വെക്കാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായത്. പിന്നെ PPE കിറ്റിനകത്ത് ചൂടാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമ്മളിങ്ങനെ വേർത്തൊഴുകിക്കൊണ്ടേ ഇരിക്കും, തുടർച്ചയായിട്ട് ഇങ്ങനെ വേർപ്പ്. അതിനിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനൊരു സമയം കിട്ടത്തില്ല. അപ്പം നമ്മൾ തിരിച്ച് വരണം നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മൾ അവർക്കും കൊണ്ട് അസുഖം കൊടുക്കുമെന്നൊരു പേടി, മറ്റൊന്ന് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളതും, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. PPE കിറ്റിലെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വളരെ വല്ലാത്ത ഒരു ഇതാണ്.
നിങ്ങളൊരു ഹെൽത്ത് വർക്കർ എന്ന നിലയ്ക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയവരാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ കൈവിട്ടു പോയത്. നിസ്സഹായ അവസ്ഥയിലാണ് നിങ്ങൾ. എങ്ങനെയായിരുന്നു ആ ഒരു ഫേസ്? അങ്ങനെ അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെയാണ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഷാനിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം നേരിട്ടുണ്ടായോ?
ആ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മെന്റൽ ട്രോമ ആ സമയങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ശരിക്കും അത് മെന്റൽ ട്രോമ തന്നെയാണ്. എന്റെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ചിലപ്പോൾ ഞാൻ ഡിപ്രഷനിലേക്ക് വല്ലതും പോയേനെ. കാരണം ഞാൻ എനിക്കൊരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ നഴ്സിംഗ് ലൈഫിൽ. എന്റെ കൂടുതൽ സമയം ഞാൻ ക്രിട്ടിക്കൽ കെയറിലാണ്, ഈ ICUകളിലാണ് എന്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രവർത്തനം സംബന്ധിച്ചൊരു എന്താ പറയുക പുതുമ ഉള്ള കാര്യം. നമ്മൾ ദിവസേന അങ്ങനെ ഉണ്ടാവുന്നു, ഒത്തിരി പേഷ്യൻസ് നമ്മുടെ മുന്നിൽ മരിക്കുന്നു, നമ്മുടെ കൈകളിൽ ഇരുന്നുകൊണ്ട് പേഷ്യൻസ് അവരുടെ ജീവൻ മേടിക്കുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ സംബന്ധിച്ച് പറഞ്ഞ മാം ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടും അതിനപ്പുറത്തേക്കൊരു പേഷ്യൻസ് മരിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 28 വയസ്സുള്ളൊരു പയ്യന് നമ്മുടെ വാർഡിൽ ഇതുപോലെ അഡ്മിറ്റായി, ഇങ്ങനെ ഓക്സിജൻ്റെ ഇത് തന്നെ പ്രശ്നം, ന്യൂമോണിയ വളരെ കൂടി, ഏറ്റവും ഹൈ ഗ്രേഡിൽ ആൾ അഡ്മിറ്റായി. ഞാൻ അവനെ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഒത്തിരി ഞാനും ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടറും ഞങ്ങൾ ഒത്തിരി ബൈപാസ് മെഷീൻ വെച്ചിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഈ ഞാൻ നോക്കുമ്പോൾ ഈ സമയത്ത് പുള്ളി ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെക്കൻഡ് പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നു. ഇച്ചിരി വെള്ളം കൊടുക്കണമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പിന്നെ ഈ നമ്മൾ ഇന്ത്യൻ ഭാഷയിൽ ജുഗാഡ് എന്ന് പറയും, ഇവിടുത്തെ ഹിന്ദി ഭാഷയിൽ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു ട്യൂബ് കട്ട് ചെയ്തിട്ട് മാസ്കിന്റെ സൈഡിൽ കൂടെ കയറ്റി അവന് വായിൽ കൊടുത്ത് അത്രയെങ്കിലും വെള്ളം കിട്ടട്ടെ എന്നൊരു ഇതിൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മണിക്കൂറിന് ശേഷം ഇതിന്റെ കണ്ടീഷൻ വീണ്ടും സാച്ചുറേഷൻ വളരെ കുറഞ്ഞേക്ക്. നമ്മുടെ കയ്യിലുള്ള മാക്സിമം സംവിധാനം ഇതായിരുന്നു. അതിനുശേഷം അടുത്ത് വെന്റിലേറ്ററിലേക്ക് പോകും. പക്ഷെ വെന്റിലേറ്റർ അവിടെ എങ്ങും ഫുൾ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല, കാരണം ഫുൾ ഓവർ യൂസ് ആയിരിക്കുക. പോർട്ടബിൾ വെന്റിലേറ്റർ പോലും പേഷ്യൻസ് അഡ്മിറ്റ് ആയിരിക്കും. അപ്പം അത് ആ പേഷ്യന്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മരിച്ചുപോയി. എനിക്കത് അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒട്ടും പറ്റിയില്ല. ഭയങ്കര ഒത്തിരി സങ്കടമായി പോയി. ആ ഒരു പേഷ്യന്റ് മരിക്കുക എന്നുള്ളത്, നമ്മൾ ആ പി പി കിറ്റ് ഊരുന്നതിന് മുമ്പ് നമ്മളെ വേർപ്പിന്റെ കൂടെ കണ്ണുനീര് പോയതുകൊണ്ടായിരിക്കും ആരും കണ്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അത് ഒത്തിരി ഞാൻ കരഞ്ഞുപോയ ഒരു സന്ദർഭമാണ്. അതുകൊണ്ടൊരു മൂന്നാല് സന്ദർഭമാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഉണ്ടായി. പക്ഷെ എന്താ പറയുക, ഏറ്റവും അധികം എനിക്ക് 28 വയസ്സാണ്, എൻ്റെ അനിയന്റെ പ്രായമാണ്. എനിക്ക് അത് ഭയങ്കര ഒരു ഹർട്ടായിപ്പോയി. കാരണം നമ്മൾ ഏറ്റെടുത്തൊരു ചലഞ്ചിനകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ കയ്യിലൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വിജയിക്കാൻ പറ്റിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റിയേനെ എന്നൊരു, അവരുടെ ഫാമിലി തന്നെയാണെങ്കിലും അവർ ഒത്തിരി വെന്റിലേറ്റർ ബെഡിന് വേണ്ടി ഒത്തിരി ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു, എന്നും കിട്ടിയില്ല. ആ ഒരവസ്ഥ ഒരു വല്ലാത്ത ഇതായിരുന്നു.
ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പൊ ലോക്ക്ഡൌൺ എങ്ങനെ ഫലപ്രദമായി തുടങ്ങിയോ? ഇപ്പോഴും പഴയ ഒരു അവസ്ഥയിലൂടെ തന്നെയാണോ കടന്നു പോകുന്നത്? നിങ്ങൾക്ക് ഒരു അല്പം ആശ്വാസം കിട്ടി തുടങ്ങിയോ?
ഈ ലോക്ക്ഡൌൺ ഇപ്പൊ ഇവിടെ 3 ആഴ്ച കഴിഞ്ഞു, 3-4 ഒരു മാസത്തോളമായി. ഇപ്പൊ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ 2 ആഴ്ച ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസ് ഇപ്പോഴും ക്രിട്ടിക്കൽ ആയിട്ട് തന്നെയുണ്ട്. വെച്ചാൽ ഡെത്തൊക്കെ നമുക്ക് എല്ലാ ദിവസവും, ഇന്നലെ ഞങ്ങളുടെ വാർഡിൽ 2 ഡെത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് അതുപോലെ ഉണ്ട്. പക്ഷേ ലോക്ക്ഡൌണിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്, പേഷ്യൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഗവൺമെൻറ് നമ്മളുടെ ഒരു മൈതാനം, ഒരു വലിയൊരു ഗ്രൗണ്ട് ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് ഒരു ഹോസ്പിറ്റൽ ഒരു സെറ്റപ്പ് ചെയ്തു, ഒരു 500 ബെഡിന്റെ. മൈൽഡ് മോഡറേറ്റുള്ള പേഷ്യൻസ്, അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് അവിടെ ഓക്സിജൻ്റെ സപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ വാർഡിലൊക്കെ അതുപോലെ പേഷ്യൻസ് കുറഞ്ഞു, കുറേ പേരൊക്കെ അങ്ങോട്ട് മാറ്റി ഡൈവേർട്ട് ആയി. പിന്നെ ഈ പറയുന്ന പോലെ പേഷ്യൻസ് ആ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ ഓക്സിജൻ്റെ എല്ലാവർക്കും തന്നെ ഇപ്പം ബെഡൊക്കെ കിട്ടാൻ തുടങ്ങി, മിക്കവാറും ഹോസ്പിറ്റലുകളൊക്കെ ബെഡൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ ഷാനി, എന്തായാലും അവിടുത്തെ ഒരു അവസ്ഥ, ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയും വിശദമായി തന്നെ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി. ഷാനി പി മാത്യു,
താങ്ക് യു. ഈ ഒരു SBS ശ്രോതാക്കളോട് സംസാരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളെ ഈ സമയത്ത് ഇതിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ ഓർത്തതിൽ ഉള്ള നന്ദി തീർച്ചയായിട്ടും അറിയിക്കുന്നു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.